ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ദിവസം നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഹാബേൽ ദൈവത്തിന് പ്രസാദമായുള്ള യാഗം വിശ്വാസത്താൽ അർപ്പിച്ചു. ദൈവം ആഗ്രഹിച്ചതെന്തെന്ന് മനസ്സിലാക്കി അത് ഹാബേൽ അർപ്പിച്ചതിനാൽ ദൈവം പ്രസാദിച്ചു. എന്നാൽ കായീൻ തൻ്റെ സ്വന്തം പരിശ്രമത്താൽ സ്വന്തം ഇടുക്കിനാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു. ദൈവം ആഗ്രഹിച്ചതോ ദൈവം അംഗീകരിക്കുന്നതോ ആയിരുന്നില്ല അവൻ്റെ മനോഭാവം. തന്മൂലം ദൈവം അവനെ പുറന്തള്ളുന്നു. അഹങ്കാരം മൂത്ത കായീൻ അഹങ്കാരം കൊണ്ടാണല്ലോ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകാഞ്ഞത്. അഹങ്കാരത്താൽ അസൂയയും അസൂയയാൽ അനുസരണക്കേടും, അത് കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. തൻ്റെ സ്വന്തം സഹോദരനെ കൊല ചെയ്ത കായീനെ ദൈവം നേരിട്ട് അവനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെയെന്ന്. അതിന് അവൻ നൽകിയ മറുപടി ധിക്കാരപരമായിരുന്നു. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? ഇങ്ങനൊരു ചോദ്യം ചോദിപ്പാൻ ആരും തുനിഞ്ഞെന്ന് വരില്ല. അത് അന്നും ഇന്നും ഒരുപോലെ ധിക്കാരപരമാണ്. താങ്കളും ഞാനും നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാർ തന്നെയാണ്. ഏതായാലും തനിക്ക് ലഭിക്കുവാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് കായീൻ ഓർത്തപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കുറ്റം, അതായത് എൻ്റെ ശിക്ഷ പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നുവെന്ന്. അവൻ്റെ മനസ്താപമല്ല ഇവിടെ കാണുന്നത്, പിന്നെയോ ശിക്ഷയെക്കുറിച്ചുള്ള ഭയമാണ്. അനേകർക്കും ശിക്ഷയെക്കുറിച്ചുള്ള ഭയമേ ഉള്ളൂ, തങ്ങൾ ചെയ്യുന്നത് തെറ്റാകുന്നു എന്നുള്ള ബോധമില്ല. ശിക്ഷ പേടിച്ചാണ് പലരും പലതും ചെയ്യാത്തത്. എന്നാൽ ദൈവം കായീനോട് ഇടപെടുന്ന വിധം നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴലുന്നവനാകും, ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കായീനെ കൊന്നാൽ അവൻ ഏഴിരട്ടി പകരം കിട്ടും എന്നരുളി ചെയ്തു. കായീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു. ദൈവം മുൻപിൽ നിന്നും എങ്ങനെയെങ്കിലും മറഞ്ഞിരിക്കണമെന്നാകുന്നു കായീൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ് സംഭവിച്ചത്. പാപം ചെയ്ത അവൻ്റെ മാതാപിതാക്കളും അതുതന്നെയാണല്ലോ ചെയ്തത്, മറഞ്ഞിരിക്കുക, ഒളിച്ചിരിക്കുക. എന്നാൽ ദൈവം അവനെ സംരക്ഷിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് വിചിത്രമായിരിക്കുന്നില്ലേ? ദൈവം ഒരു കൊലയാളിയെ, കുറ്റവാളിയെ സംരക്ഷിക്കുന്നു. എന്തായിരുന്നു ആ അടയാളമെന്ന് എനിക്കറിയില്ല. ഇതേ സംബന്ധിച്ച് വളരെയധികം ഊഹാപോഹങ്ങളുണ്ട്. അതിൻ്റെ പുറത്ത് എൻ്റെ ഒരു ഊഹാപോഹം കൂടി ഇടേണ്ടതുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാൽ ദൈവം കായീനെ സംരക്ഷിക്കുന്നു. ഈ പറഞ്ഞ സമയത്ത് ന്യായപ്രമാണം ഒന്നും നൽകിയിരുന്നില്ല എന്ന് നമുക്കറിയാം. കായീൻ ഒരു പാപിയായിരുന്നു, എന്നാൽ അവനൊരു ലംഘനക്കാരൻ അല്ലായിരുന്നു. കാരണം കൊലപാതകം സംബന്ധിച്ച് യാതൊരു പ്രമാണവും നൽകിയിരുന്നില്ല. അവൻ്റെ ഏറ്റവും വലിയ പാപം എന്തായിരുന്നെന്നാൽ ദൈവത്തിന് അംഗീകാരയോഗ്യമായ വഴിപാട് അവൻ കൊണ്ടുവന്നില്ല എന്നതത്രേ. അവൻ കൊണ്ടുവന്നതിൽ അവൻ്റെ പ്രവർത്തനം ദുഷ്ടത അതായിരുന്നു. തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞതിലൂടെ ആ ദുഷ്ട സ്വഭാവം അവൻ വെളിപ്പെടുത്തി. സാഹചര്യം സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അവൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ വരുന്നത് നാം കാണുന്നു. ഇനിയും കായീൻ്റെ സന്തതികളെക്കുറിച്ചും ദൈവമില്ലാത്തൊരു സംസ്കാരത്തെക്കുറിച്ചും അത്ര ചിന്തിക്കുവാൻ പോകുന്നത്. കായീൻ ദൈവത്തിങ്കൽ നിന്നും മാറി ദൈവത്തെ കൂടാതെയുള്ള ഒരു സംസ്കാരം സ്ഥാപിക്കുവാനായി അവൻ മുൻപോട്ട് പോകുന്നതായി നാം കാണുന്നു. കായീൻ്റെ സന്തതികൾ ദൈവത്തെ തള്ളിക്കളയുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദെന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. ഉള്ളത് പറഞ്ഞാൽ ഈ നോദ് എവിടെയാകുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ സഭയിൽ സജീവമായി പങ്കുകൊള്ളുമ്പോൾ തന്നെ നോദ് പ്രദേശത്ത് പാർക്കുന്ന അനേകരെ എനിക്കറിയാം. ഈ സ്ഥലം എവിടെ ആകുന്നു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതേക്കുറിച്ച് കുറേ അനുമാനങ്ങളുണ്ട്. എന്നാൽ നാം വായിക്കുന്നത് കായീൻ പോയി ആ സ്ഥലത്ത് പാർത്തു എന്നത്രേ. പതിനേഴാം വാക്യത്തിൽ നാം കാണുന്നത്, കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. അന്ന് മുതൽ മനുഷ്യർ ഇതേ കാര്യം ആവർത്തിക്കുന്നതായി നാം കാണുന്നുണ്ട്. പട്ടണത്തിനും തെരുവുകൾക്കുമൊക്കെ തങ്ങളുടെ പേരിടുവാൻ മനുഷ്യർക്ക് താല്പര്യമാണല്ലോ. പ്രിയപ്പെട്ടവരുടെ പേരിൽ സ്കൂളുകളും പള്ളികളും മറ്റ് സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നത് കണ്ടിട്ടില്ലേ? കായിൻ്റെ വഴിയിലാണെങ്കിലും ദൈവമക്കളാണെങ്കിലും അങ്ങനെ ചെയ്യുവാൻ മനുഷ്യർക്ക് താല്പര്യമത്രേ. നോക്കൂ, പട്ടണ ജീവിതം ആരംഭിച്ചത് ഇവിടെയാകുന്നു. അവനൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. മകൻ്റെ പേര് പട്ടണത്തിനിട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ഇന്നുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും വലുതായ ഒന്നത്രേ ഈ പട്ടണങ്ങൾ. പട്ടണങ്ങൾ ചത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നിട്ടും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പട്ടണങ്ങളിലേക്ക് പടകൂടുകയാണ്. 18-ഉം 19-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഹാനോക്കിന് ഈരാദ് ജനിച്ചു, ഈരാദ് മെഹൂയായേലിനെ ജനിപ്പിച്ചു, മെഹൂയായേൽ മെഥുശയേലിനെ ജനിപ്പിച്ചു, മെഥുശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു, ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ബഹുഭാര്യത്വത്തിൻ്റെ ആരംഭം ഇവിടെയാകും. ഒരു ഭാര്യയിലധികം ഒരാൾക്കുണ്ടാകുക, അതാണല്ലോ ബഹുഭാര്യത്വം. ദൈവം ആഗ്രഹിച്ചതിനും മനുഷ്യനു വേണ്ടി ദൈവം ഒരുക്കിയതിനും വിപരീതമായി ലാമേക്ക് അത് ചെയ്യുന്നു. ബഹുഭാര്യത്വത്തെ ദൈവം അംഗീകരിക്കുന്നതായി ദൈവത്തിൻ്റെ വചനത്തിൽ എങ്ങും കാണുവാൻ കഴിയുകയില്ല. വചനം വ്യക്തമായി പഠിക്കുമ്പോൾ ദൈവം ബഹുഭാര്യത്വത്തെ കുറ്റപ്പെടുത്തുന്നത് മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ചരിത്രപരമായ ഒരു രേഖ ആകുന്നു ഇതെന്ന നിലയിലാണ്. പല ആളുകളും ചിന്തിക്കാറുണ്ട്, പഴയ നിയമത്തിൽ ബഹുഭാര്യത്വം അംഗീകരിക്കപ്പെട്ടിരുന്നു എന്ന്. ഇല്ല, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് ഒരുപോലെ ദൈവം അംഗീകരിക്കാത്തൊരു കാര്യമാണ്. പല വിശുദ്ധന്മാരെന്ന് നാം ചിന്തിക്കുന്ന ആളുകൾക്കും ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ദൈവം അംഗീകരിച്ചു എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ആര് ലംഘിച്ചാലും, ദൈവം വെച്ച പ്രമാണം ലംഘിക്കുന്ന ഏതൊരു വ്യക്തിയും ആ കാര്യത്തിൽ പാപം ചെയ്യുകയാണ്. അബ്രഹാമായാലും യാക്കോബായാലും ദാവീദായാലും ശലോമോനായാലും അവർ ചെയ്തത് അക്കാര്യത്തിൽ തെറ്റാണ്. ദൈവവചനത്തിൽ എന്നും ഈ കാര്യത്തിന് യാതൊരു മാറ്റവുമില്ല. ആദ എന്നാൽ ഭൂഷണം അല്ലെങ്കിൽ സുഖം എന്നൊക്കെയാണ് അർത്ഥം. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സ്ത്രീ ആയിരിക്കും ആദ്യം ഈ ബ്യൂട്ടി പാർലർ ആരംഭിച്ചതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയേണ്ടതില്ല കേട്ടോ. സില്ല എന്നാൽ ഒളിക്കുക എന്നത്രേ. എനിക്ക് തോന്നുന്നു അവളൊരു കാമവിലാസിനി ആയിരുന്നിരിക്കുമെന്ന്. ഛേ, അവൻ തിരഞ്ഞെടുത്ത രണ്ട് ഭാര്യമാരല്ലേ? അവന് പ്രശ്നമുണ്ടായിരുന്നതിൽ ഒരത്ഭുതവുമില്ല. എന്ത് സംഭവിച്ചു എന്ന് പിന്നീട് നാം കാണുന്നത് അത്രേ. ഇവിടെ ഇതാ ഒരു വലിയ സംസ്കാരത്തിൻ്റെ ആരംഭം, കൈന്യ സംസ്കാരത്തിൻ്റെ ആരംഭം. 20-ാം വാക്യം നാം വായിക്കുമ്പോൾ കാണുന്നത്, ആദാ യാബാലിനെ പ്രസവിച്ചു, അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവൻ കൂടാരവാസികൾക്ക് പിതാവായി തീർന്നു. അപ്പോസ്തലനായ പൗലോസിനെ ഒരു കൂടാരപ്പണിക്കാരനായിട്ടാണ് പിന്നീട് നാം കാണുന്നത്. എന്നാൽ ആദ്യത്തെ വീടുപണി കോൺട്രാക്ടറെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്, യാബാൽ. 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ്റെ സഹോദരന് യൂബാൽ എന്നു പേർ. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. യൂബാൽ, യാബാലും യൂബാലും ഈ പ്രാസം ഒപ്പിച്ച് പേരിടുന്നത് അന്നും നടപ്പിലുണ്ടായിരുന്നെന്ന് തോന്നുന്നില്ലേ? സംഗീതജ്ഞന്മാരുടെ ആരംഭം ഇവിടെയാകുന്നു. ഇന്നത്തെ ആധുനിക സംഗീതങ്ങളിൽ പലതും ശ്രദ്ധിക്കുമ്പോൾ ഇത് തീർച്ചയായും കായിനിൽ നിന്നും ആരംഭിച്ചതാകുന്നു എന്ന് പലരും സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് പ്രത്യേക പണികളിൽ വൈദഗ്ധ്യം പ്രാപിച്ചവരുടെ ആരംഭമത്രേ. കായിൻ്റെ അതേ പാരമ്പര്യം ലാമേക്കിലും നാം കാണുന്നു. കുലപാതകം 25-ഉം 26-ഉം വാക്യങ്ങൾ കൂടി ഞാനൊന്ന് വായിക്കാം. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവൾ ഒരു മകനെ പ്രസവിച്ചു. കായിൻ കൊന്ന ഹാബേലിനു പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്നു പേരിട്ടു. സേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് ഏനോസ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ദൈവനാമം വിളിച്ചപേക്ഷിക്കുന്ന മനുഷ്യരുടെ ആരംഭം വാസ്തവത്തിൽ ഇതത്രേ. 4-ാം അധ്യായത്തിൽ നാം കണ്ടുകൊണ്ടിരുന്നത് പലതിൻ്റെയും ആരംഭങ്ങളായിരുന്നുവല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത്, അതായത് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലോക സംഭവങ്ങളാണ്. ആദ്യം സൃഷ്ടിപ്പ്, പിന്നീട് വീഴ്ച, ഇനിയും 5 മുതൽ 9 വരെ ജലപ്രളയം. 5-ാം അധ്യായത്തിൽ സേത്തിലൂടെയുള്ള ആദാമിൻ്റെ തലമുറകളുടെ രേഖയാണ് നൽകിയിരിക്കുന്നത്. കായീൻ്റെ വംശത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ, അതിവിടെ പറഞ്ഞ് നിർത്തുകയും ചെയ്തു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവവചനത്തിൽ ഉള്ളതിൽ വെച്ച് വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു അധ്യായമാകുന്നു ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. അതിൻ്റെ കാരണം ഒരു സെമിത്തേരിയിൽ കൂടി നടക്കുന്ന പ്രതീതിയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. ഒരു ശ്മശാന ഭൂമിയാകുന്നു നാം ഇവിടെ കാണുന്നത്. ദൈവം ആദാമിനോട് പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ആദാമിൻ്റെ പുത്രന്മാരെല്ലാം മരിച്ചു. പൗലോസ് പറഞ്ഞു, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെയെന്ന്. 5-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. അവർക്ക് ആദാം എന്ന് പേരിട്ടു എന്ന് പറഞ്ഞാൽ ഹവ്വ ആദാമിൻ്റെ പകുതിയായിരുന്നു എന്ന് നാം ചിന്തിച്ചതാണല്ലോ. ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത. ഈ പ്രത്യേക പ്രയോഗം പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിലാകുന്നു ഇനിയും നാം കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യമാവിതേ എന്നത്രേ. ഇവിടെ ഇതാ ഈ രണ്ട് പാരമ്പര്യം, ഇവിടെ തന്നെ നാം രണ്ട് വംശത്തെ കാണുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ട് സന്തതികൾ, അവർ അന്യോന്യം പൊരുത്തപ്പെടുന്നുമില്ല. സാത്താൻ്റെ വംശവും ക്രിസ്തുവിൻ്റെ വംശവും തമ്മിൽ ഈ പോരാട്ടം നീണ്ടു നിൽക്കുവാൻ പോകുകയാണ്. നാം ഇനിയും കാണുവാൻ പോകുന്ന വംശം സേത്തിലൂടെ ഉള്ളതാണ്. അന്ത്യത്തിൽ ക്രിസ്തു അവതരിക്കുവാൻ പോകുന്നത് ഈ വംശത്തിലത്രേ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ആദാം 130 വർഷം ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. ആദാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ആദാമിൻ്റെ മകൻ ആദാമിൻ്റെ സാദൃശ്യത്തിലാണ് ജനിച്ചത് എന്നോർക്കണം. 4-5 വാക്യങ്ങളിൽ സേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നാം ഒരു ശ്മശാനത്തിലൂടെ നടക്കുവാൻ ആരംഭിക്കുകയാണ്. ആദാം പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. ആകെ 930 സംവത്സരം ആദാം ജീവിച്ചതായി നാം വായിക്കുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? അതെ, അവൻ മരിച്ചു. ശേത്തിന് എന്ത് സംഭവിച്ചു എന്ന് 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനും മരിച്ചു. ശേത്തിന് ഏനോസ് എന്ന പേരോടുകൂടി ഒരു മകനുണ്ടായിരുന്നു. അവൻ എന്ത് സംഭവിച്ചു എന്നറിയാമോ? 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവനും മരിച്ചു എന്നത്രേ. അങ്ങനെ 20-ാം വാക്യം വരെ മരണത്തിൻ്റെ ഒരു പട്ടിക നാം കാണുന്നു. പിന്നീട് ഹാനോക്കിൻ്റെ ചരിത്രം, അതെ, അതിമഹത്തായ സംഭവം വരുന്നു. യാരെത് മരിക്കുന്നതിനു മുൻപ് ഹാനോക്ക് എന്നു പേരോടുകൂടി ഒരു മകൻ അവനുണ്ടായി. 21-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണിത്. എന്നിട്ട് ഹാനോക്ക് മരിച്ചോ? ഇല്ല, അവൻ മരിച്ചില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ ഈ അധ്യായം ഒരു ഇരുണ്ട അധ്യായമാകുന്നുവെന്ന്. എന്നാൽ ഇതിലും ഇതാ ഒരു വെള്ളിരേഖ. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിൽ ഒന്നത്ര ഇത്: മരണത്തിൻ്റെ നടുവിൽ നിന്നും ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നു. ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്നത്രേ. ഇത് തീർച്ചയായും വളരെ പ്രസക്തമായൊരു പ്രസ്താവനയാണ്. ദൈവത്തോടു കൂടെ നടന്നു എന്ന് രണ്ടു പേരെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത അധ്യായത്തിൽ നോഹയും ദൈവത്തോടു കൂടി നടന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കാണുന്നത് അത്രേ. പഴയ നിയമത്തിൽ മരിച്ചിട്ടില്ലാത്ത രണ്ടു പേർ മാത്രമേ ഉള്ളൂ. ഒന്ന് ഹാനോക്ക്, മറ്റേത് ഏലിയാവ്. ജലപ്രളയത്തിന് മുൻപ് ജീവിച്ചിരുന്നവരിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുള്ളത് ഹാനോക്കിനെ കുറിച്ച് മാത്രമാകുന്നു. അവനെ ദൈവം എടുക്കുകയായിരുന്നു. അവൻ മരിച്ചില്ല എന്നത്രേ നാം കണ്ടത്. അവൻ രൂപാന്തരപ്പെട്ടു. അവനുണ്ടായിരുന്ന പഴയ ശരീരം മാറണമായിരുന്നു. അവൻ ഒരു വ്യത്യസ്ത വ്യക്തി ആകണമായിരുന്നു. അതേസമയം തന്നെ അവൻ പഴയ വ്യക്തി തന്നെ ആയിരിക്കുകയും വേണം. അതത്രേ രൂപാന്തരപ്പെടുന്നത്. ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നാം വായിച്ചത് ഹാനോക്ക് 65 വയസ്സുവരെ ജീവിച്ചതിന് ശേഷം മെഥൂശലഹിനെ ജനിപ്പിച്ചു. അതിനുശേഷം അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്നത്രേ. അവൻ്റെ ആദ്യത്തെ 65 വർഷം എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. ഞാൻ ഊഹിക്കുന്നത് മറ്റുള്ളവരെ പോലെ ആയിരുന്നു അവനെന്നത്രേ. വളരെ അശ്രദ്ധമായി ആളുകൾ ജീവിച്ചിരുന്ന ഒരു കാലയളവായിരുന്നു അത്. ഈ പറഞ്ഞത് നോഹയുടെ കാലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമായിരുന്നല്ലോ. എന്നാൽ ഇതാ മെഥൂശലഹ് ജനിച്ചപ്പോൾ ഹാനോക്കിൻ്റെ നടപ്പ് മാറ്റപ്പെട്ടു. ആ കുട്ടി അവനെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു. അതേ സുഹൃത്തെ, ഇതേ ഉദ്ദേശത്തോടെ ചിലപ്പോൾ ദൈവം ഒരു കുട്ടിയെ ഒരു ഭവനത്തിൽ നൽകിയെന്ന് വരാം. അങ്ങനെ ആ കുഞ്ഞ് താങ്കളെ ദൈവത്തെങ്കിലേക്ക് നടത്തിയില്ലെങ്കിൽ താങ്കൾ പിന്നീട് ഒരിക്കലും ദൈവത്തെ കണ്ടെത്തി എന്ന് വരില്ല. അങ്ങനെ ഒരനുഭവം ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തിലും ഉണ്ടായി എന്ന് വന്നേക്കാം. അങ്ങനെ മെഥൂശലഹ് ജനിച്ചതിന് ശേഷം 300 വർഷം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. അത്രയും സമയമായിരുന്നു അവൻ ഭൂമിയിൽ ഉണ്ടായിരുന്നതെന്ന് ചുരുക്കം. എന്നാൽ അവൻ മരിച്ചില്ല. പിന്നീട് ഹാനോക്ക് മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെയോ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇതത്രേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊന്ന് വിശദീകരിക്കുവാൻ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ, ഒരു ചെറിയ പെൺകുട്ടി ഒരിക്കൽ സൺഡേ സ്കൂളിൽ നിന്നും വന്ന് തൻ്റെ മാതാവിനോട് ഇത് വിശദീകരിച്ചതുപോലെ മാത്രമേ എന്നെക്കൊണ്ടാകൂ. ആ പെൺകുട്ടി മമ്മിയോട് പറഞ്ഞു, ഇന്ന് ഞങ്ങളെ ഹാനോക്കിൻ്റെ കഥയാണ് പഠിപ്പിച്ചത്. ഹാനോക്ക് എങ്ങനെയാണ് ദൈവത്തോടു കൂടെ നടന്നതെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. അപ്പോൾ അമ്മയ്ക്ക് ജിജ്ഞാസയായി. അതൊന്ന് വിശദീകരിക്കുവാൻ അമ്മ പറഞ്ഞു, അതേ, എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം വന്ന് ഹാനോക്കിനെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, ഹാനോക്കേ, നീ എൻ്റെ കൂട്ടത്തിൽ നടക്കുവാൻ വരുന്നോ എന്ന്. അപ്പോൾ ഹാനോക്ക് ഇറങ്ങി ദൈവത്തോടു കൂടെ നടക്കുമായിരുന്നു. അങ്ങനെ അത് ഹാനോക്കിന് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായി. വന്ന് വന്ന് അവൻ ദൈവത്തെ നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടായി. ഒരു ദിവസം ദൈവം വന്നിട്ട് പറഞ്ഞു, ഹാനോക്കേ, ഇന്ന് നമുക്ക് അല്പം സമയം കൂടുതൽ നടക്കണം. എനിക്ക് നിന്നോട് കൂടുതൽ കാര്യങ്ങൾ പറയുവാനുണ്ട്. അങ്ങനെ അവൻ നടന്ന് 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 വളരെ വൈകിയപ്പോൾ ഹാനോക്ക് പറഞ്ഞു, ദൈവമേ, ഇതാ രാത്രിയാകുന്നു. ഞാൻ ഇനിയും വളരെ നടന്നെങ്കിലേ വീട്ടിലെത്തൂ, ഞാൻ മടങ്ങിപ്പോകട്ടെ എന്ന്. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഹാനോക്കേ, നീ നിന്റെ ഭവനത്തേക്കാൾ എൻ്റെ ഭവനത്തിന് അടുത്താണിപ്പോൾ. അതുകൊണ്ട് വരൂ, എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കൂ. അങ്ങനെ ഹാനോക്ക് ദൈവത്തോടൊപ്പം ഭവനത്തിലേക്ക് പ്രവേശിച്ചു. ഇതിനേക്കാൾ ഭംഗിയായി ഈ സംഭവം വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതല്ലേ ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്? ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ മനസ്സുള്ള ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലുള്ള സകല സത്യങ്ങളും പ്രസക്തമായതാകുന്നു എന്നത്രേ. എൻ്റെ ചിന്തയിൽ വരുവാനുള്ളതിൻ്റെ ഒരു ചിത്രമത്രേ ഇവിടെ കാണുന്നത്. സഭയുടെ ഉൽപ്രാവണത്തെ ഇവിടെ ചിത്രീകരിക്കുന്നു. ജലപ്രളയം എന്ന ന്യായവിധിക്ക് മുൻപ് ദൈവം ഹാനോക്കിനെ എടുത്തുകൊള്ളുന്നു. ഹാനോക്ക് നമുക്ക് എത്ര വലിയൊരു മാതൃകയാണ് വെച്ചേച്ചു പോയത്. വഷളത്വം നിറഞ്ഞൊരു ലോകത്തിൽ ദൈവത്തോടുകൂടെ നടന്ന വിശുദ്ധൻ, തനിക്ക് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പോലും പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവത്തിനു വേണ്ടി നിലനിന്ന ഒരു വ്യക്തി. ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നാം തന്നോടൊപ്പം നടക്കണമെന്നാകുന്നു. ഓരോ നിമിഷവും നാം തന്നോടൊപ്പം നടക്കണമെന്നാകുന്നു ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ചുരുങ്ങിയ ആയുസ്സിൽ ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതാകുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. ദുഷ്ടത നിറഞ്ഞിരുന്ന ഒരു സമൂഹത്തിൽ ജീവിച്ചിരുന്നിട്ടും ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഓരോ ദിവസത്തെയും നമ്മുടെ നടപ്പ് നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവഹിതപ്രകാരമാകുന്നുവോ നാം മുൻപോട്ട് പോകുന്നത്? 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മെഥൂശലഹിൻ്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. ആദാം ജീവിച്ചതിനേക്കാൾ നീണ്ട കാലയളവ് മെഥൂശലഹ് ജീവിച്ചിരുന്നു. സൃഷ്ടിപ്പ് മുതൽ ജലപ്രളയം വരെയുള്ള കാലയളവിനെ ഏതാണ്ട് ബന്ധിപ്പിക്കുന്ന ഒരു സമയം ഇവർ രണ്ടുപേരും കൂടി ജീവിച്ചു. നമ്മുടെ കൈവശമുള്ള വംശപാരമ്പര്യ പ്രകാരം ഈ മെഥൂശലഹ് നോഹയോട് സൃഷ്ടിപ്പ് മുതൽ അതുവരെയുള്ള സകല കാര്യങ്ങളും പറഞ്ഞു കാണും എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വംശപാരമ്പര്യത്തിൽ ഒരു വിടവ് ഉണ്ട് എന്നത്രേ. പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യം പറഞ്ഞിട്ടുള്ളിടത്ത് പലരെയും വിട്ടുകളഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാവുന്നതത്രേ. അതിൻ്റെ കാരണവും വ്യക്തമാണ്. 3 തുല്യഭാഗങ്ങളായി വംശാവലിയെ തിരിക്കുവാനുള്ള ശ്രമമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഏതാനും ചിലത് വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഈ വംശാവലി കൃത്യമാകുന്നു എന്നതിൽ എനിക്ക് സംശയമില്ല. എന്നാൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ വളരെ മുൻപ് തന്നെ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന വസ്തുത കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു വിടവ് ഈ രേഖയിൽ ഉണ്ട്. ഈ പ്രശ്നത്തിലേക്ക് കൂടുതൽ ഇറങ്ങി ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പോയാൽ വളരെയേറെ സമയവും ആവശ്യമാണ്. ഇവിടെ തിരുവചനം വ്യക്തമല്ല. എന്തുകൊണ്ടത് വ്യക്തമല്ല? അതിന്മേൽ കടിച്ചു ഞാലുവാൻ ദൈവം താല്പര്യപ്പെടുന്നില്ല. നമ്മോട് പങ്കിടുവാൻ അല്ലെങ്കിൽ നമ്മെ അറിയിക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നത് എന്തെന്നാൽ, ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ചരിത്രമാകും. മെഥൂശലഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കുക എന്നത്രേ. ചിലർ പറയുന്നത് മെഥൂശലഹ് എന്നാൽ അവൻ മരിച്ചു കഴിയുമ്പോൾ അയക്കും എന്നാകുന്നു എന്നത്രേ. എന്താണ് അയക്കുന്നത്? ജലപ്രളയം മെഥൂശലഹ് ജീവിച്ചിരിക്കുന്നത്രയും കാലം ജലപ്രളയം ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു വസ്തുത എന്തെന്നാൽ, ഈ പറഞ്ഞിരിക്കുന്ന വംശാവലിയുടെ ക്രമമനുസരിച്ച് പരിശോധിച്ചാൽ മെഥൂശലഹ് മരിച്ച വർഷമാകുന്നു ജലപ്രളയം ഉണ്ടായത്. വിചിത്രമെന്ന് തോന്നാമെങ്കിലും താങ്കളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു സംശയം കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. എന്തുകൊണ്ട് മറ്റാരേക്കാളും അധികം നാൾ മെഥൂശലഹ് ജീവിച്ചിരുന്നു? താൻ ക്ഷമയുള്ളവനും കരുണാസമ്പന്നനുമാകുന്നു എന്ന് മനുഷ്യവർഗം അറിയുന്നതിനായി ദൈവം മെഥൂശലഹിനെ നീണ്ട വർഷങ്ങളിൽ സൂക്ഷിച്ചു. സുഹൃത്തെ, താങ്കൾക്ക് വേണ്ടിയും ദൈവം കാത്തിരിക്കും. താങ്കളുടെ ആയുഷ്കാലം മുഴുവൻ നമ്മുടെ ദൈവത്തിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച് പത്രോസ് പറയുന്നത് ഇപ്രകാരമാകുന്നു, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. ഈ അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്തു കൂടി നാം പോകുമ്പോൾ ഓരോ വ്യക്തിയെയും അവൻ്റെ മരണത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. മനുഷ്യർ അന്ധമായി വിശ്വസിച്ചിരിക്കുന്നതും എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ തത്വ സിദ്ധാന്തങ്ങളുടെയും ഉപസംഹാരവുമായി ലോകത്തിൽ പരക്ക പ്രചാരമുള്ളതുമായ ഒരു സിദ്ധാന്തമാകുന്നു ജന്മ സിദ്ധമായി മനുഷ്യ സ്വഭാവം നല്ലതാണെന്നും അത് പുരോഗതി പ്രാപിക്കും എന്നുമുള്ളത്. പിൻപോട്ട് പോകില്ല, മുൻപോട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കും എന്ന ധാരണ. മനുഷ്യൻ്റെ സാഹചര്യവും അവൻ്റെ പാരമ്പര്യവുമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താമെങ്കിൽ അവന് വാസ്തവമായി ശരിയാകാമെന്നുള്ള ചിന്താഗതിയുടെ പിൻപിലെ പ്രവർത്തനങ്ങളാണ് നാം മിക്കവാറും കാണുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസവും സാമൂഹ്യ സേവനങ്ങളും മറ്റും നടത്തി മനുഷ്യനെ ശരിയാക്കിയെടുക്കുവാൻ ശ്രമിക്കുകയാണ്. പല രാഷ്ട്രീയ പാർട്ടികളും ഈ ചിന്താഗതി കൊണ്ടാണല്ലോ മനുഷ്യനെ മെച്ചപ്പെടുത്തുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. തൻ്റെ രക്ഷയിൽ മനുഷ്യനും കൂടി വല്ലതുമൊക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് ഒരു കൂട്ടർ പഠിപ്പിക്കുന്നു. മനുഷ്യൻ ശ്രമിച്ചാൽ സ്വയം രക്ഷിക്കുവാൻ അവന് കഴിവുണ്ടെന്നാണ് ആധുനികത്വം പറയുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ രക്ഷ എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്തെടുക്കുവാൻ ദൈവം നൽകുന്ന ഏതാനും നിർദ്ദേശങ്ങൾ മാത്രമാകുന്നു എന്ന്. പാപം എന്നൊന്നില്ല എന്നും മനുഷ്യ സ്വഭാവം പൂർണ്ണമായും നല്ലതാകുന്നു എന്നും ചില മതസിദ്ധാന്തങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ച് ദൈവം അരുളി ചെയ്യുന്നത് എന്താണ്? ദൈവം പറയുന്നു, മനുഷ്യൻ പൂർണ്ണമായും ദുഷ്ടത നിറഞ്ഞവനാകുന്നുവെന്ന്, തികച്ചും മോശം. നമ്മുടെ എല്ലാം സ്ഥിതി അതാകുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവവചനത്തിൻ്റെ കണക്ക് കൂട്ടൽ അതത്രേ. ഈ കാര്യത്തിൽ ദൈവവചനം താങ്കൾ അംഗീകരിക്കുമെങ്കിൽ മറ്റുള്ളവരൊക്കെ നൽകിയതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് അത് താങ്കൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായൊരു കാഴ്ചപ്പാട് നൽകും. ഇവിടെ ഇതാ, മനുഷ്യവർഗം നാം ദൈവികമായ ഒരു വംശത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടേക്കാണ് ഇത് നയിക്കുന്നത്? ഈ ഭൂമിയിൽ തന്നെ ഒരു സഹസ്രാബ്ദത്തിലേക്കാണോ ഇത് നമ്മെ നയിക്കുന്നത്? പരമാനന്ദകരമായ ഒരു പ്രദേശത്തേക്ക്, കുറ്റമറ്റ സാമൂഹിക രാഷ്ട്രീയ സംവിധാനമുള്ള ഒരു സാങ്കല്പിക രാഷ്ട്രത്തിലേക്കാണോ മനുഷ്യൻ നയിക്കപ്പെടുന്നത്? ഒരിക്കലുമല്ല. അടുത്ത അധ്യായം തന്നെ ലോകത്തിലുണ്ടായ ഒരു ജലപ്രളയത്തിൻ്റെ കാര്യമാണ് നമ്മോട് പറയുന്നത്, ദൈവത്തിൻ്റെ ശിക്ഷ. അതിലേക്ക് യാതൊരുത്തരും പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. താങ്കളും